നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അത് ദൈവത്തിന്റെ മുമ്പിൽ പ്രാധാന്യമുള്ള കാര്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് എന്റെ മനസ്സിൽ ഇന്ന് രാവിലെ വന്നത്. കാരണം നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്കറിയാം, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത് അല്ലേ. കർത്താവ് വന്നത് ഒരു രാജകൊട്ടാരത്തിലല്ല, കർത്താവ് വന്നത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട്, അതും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു അപ്പന്റെ അമ്മയുടെയും മകനായിട്ടാണ് വന്നത് അല്ലെ. ഒരു തച്ചന്റെ, ഒരു ആശാരിപ്പണിക്കാരന്റെ അല്ലെ മകനായിട്ടും, ഒരു വീട്ടമ്മയായ മറിയയുടെ മകനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ കർത്താവ് ഒരു സാധാരണക്കാരനായി ഒരു സാധാരണ ജീവിതം തുടങ്ങി അല്ലെ, ഒരു സാധാരണക്കാരനായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിലെ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദൈവം അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുകയും ദൈവം അതിൻ്റെതായ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെങ്കിൽ, നമ്മൾ ദിവസവും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ദൈവം ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ് അല്ലെ. കർത്താവ് ഒരു വ്യക്തി, ഒരു ദൈവദാസൻ പറഞ്ഞ ഇങ്ങനെയാണ്, കർത്താവ് 30 വർഷക്കാലം ഒരു സാധാരണക്കാരനായി ജീവിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. കാരണം 30 വർഷക്കാലം യേശു ഒരു അത്ഭുതവും ചെയ്തില്ല അല്ലെ. ഒരു ദൈവമായ ആള് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിട്ട്, അത്രയും പ്രാധാന്യമുള്ള വ്യക്തി ഈ ഭൂമിയിൽ വന്നപ്പോൾ 30 വർഷക്കാലം ആ വ്യക്തി ഈ ലോകത്തിൽ ഒന്നും ചെയ്തില്ല അല്ലെ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു ഭയങ്കരമെന്ന് തോന്നുന്ന ഒരു കാര്യവും യേശു ഈ ഭൂമിയിൽ ചെയ്തില്ല അല്ലെ. ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് അവനാ തച്ചന്റെ മകനല്ലേ എന്നാണ് പറഞ്ഞത്, ജനങ്ങൾ പറഞ്ഞ തച്ചന്റെ മകനല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ യേശുവിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ഒരു ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് ജോസഫിനെ ആയിരിക്കും, അതുകൊണ്ടല്ലേ പറഞ്ഞത് അവൻ തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞത്. അപ്പൊ യേശു ജോസഫിന്റെ കീഴില് ഒരു തച്ചനായിട്ട് അല്ലെങ്കിൽ അപ്പന്റെ കീഴിൽ ജീവിച്ച ഒരു വ്യക്തി, ഒരു സാധാരണ ജീവിച്ച വ്യക്തി 30 വർഷക്കാലം ജീവിച്ചത്, അത് ജോസഫിന്റെയും മറിയുടെയും കീഴിൽ പൂർണ്ണ വിധേയത്വത്തോടെ ജീവിച്ചു എന്നുള്ളത് തന്നെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻസിലെ, ഡെയിലി ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾക്ക് നിത്യതയിൽ ഒരു എറ്റേണൽ കോൺസിക്വൻസ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത്. കാരണം ദൈവം നമ്മുടെ ഡെയിലി കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ളതെന്ന് ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. കാരണം സങ്കീർത്തനം 139 സങ്കീർത്തനം, നമുക്കിതൊരു വലിയൊരു ഒരു ഒരു റെവലേഷനായിട്ട് തോന്നിയില്ലെങ്കിലും, ഒരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയില്ലെങ്കിലും, രാജാവായിരിക്കുന്ന ദാവീദിന് അങ്ങനെയല്ല തോന്നിയത്. 139 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേനില്ല, നീ മുമ്പും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഈ 4-5 വാക്യങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എത്ര കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, ഞാൻ ചിന്തിക്കുന്നത്, എന്റെ നടപ്പ് കിടപ്പ്, ഞാൻ സഞ്ചരിക്കുന്ന വഴികൾ, ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. അത് ദാവീദ് പറയുകയാണ്, അതെനിക്ക് ആ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതുപോലെ അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ കിടപ്പും നടപ്പും നമ്മുടെ ചിന്തകളും നമ്മുടെ വഴികളും എല്ലാം ദൈവം അറിയുന്നുവെങ്കിൽ, നമ്മൾ കിടക്കുന്നതും നമ്മൾ അല്ലെ എണീൽക്കുന്നതും. നമ്മുടെ ഡെയിലി റൂട്ടീൻസ് എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ തിരിച്ചു വന്ന് കിടക്കുന്നു, അല്ലെ, അതിന്റെ കൂടെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ബൈബിളാണ് ആധികാരികമായിട്ട് നമ്മൾ എപ്പോ കിടക്കണമെന്നും എപ്പോ എഴുന്നേൽക്കണമെന്നും എങ്ങനെ കഴിക്കണമെന്നും എങ്ങനെ കഴിക്കേണ്ടെന്നും അല്ലെ എങ്ങനെ ജോലി ചെയ്യണമെന്നും എങ്ങനെ ജോലി ചെയ്യേണ്ടെന്നും എനിക്ക് തോന്നുന്നു ആധികാരികമായിട്ട് പറയുന്ന ഒരു പുസ്തകം ദൈവവചനമാണ്. ഈ നോർമൽ കാര്യങ്ങളിൽ കർത്താവിന് അതിനെ അതിലൂടെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ, യേശു ക്രിസ്തു പറഞ്ഞ ഒത്തിരി കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങളിൽ ഇത് വന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ കിടപ്പ്, ഉറക്കം, നമ്മുടെ ജോലി അല്ലെ, നമ്മുടെ ഇനോ മറ്റു കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാത്തിലൂടെയും ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, നമ്മുടെ ഡെയിലി കാര്യങ്ങളിൽ ദൈവം വളരെ ശ്രദ്ധയുള്ളവനും നമ്മുടെ ഡെയിലി കാര്യങ്ങളെ ദൈവം വാച്ച് ചെയ്യുന്നവനും, നമ്മൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് മുമ്പിൽ വളരെ വിലയുള്ള കാര്യമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് അല്ലെ, നമ്മൾ അറിയും പേരാലും അറിയപ്പെടുന്ന ഒരു വ്യക്തികളല്ല. നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ അല്ലെ, ഈ ലോകത്താൽ അറിയപ്പെടുന്ന അധികം വ്യക്തികളല്ല. നമ്മൾ സാധാരണ ഒരു വീടിൽ ജീവിക്കുന്നു, ഒരു സാധാരണ ജോലി ചെയ്യുന്നു, സാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ദൈവം പ്രാധാന്യത്തോടെ കണക്കെടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ പലപ്പോഴും വന്നേക്കാം. നമ്മുടെ മുമ്പിൽ ധാരാളം അത്ഭുതങ്ങൾ ചെയ്ത ദൈവഭക്തന്മാരും ദൈവത്തിനു വേണ്ടി വീര്യപ്രവൃത്തി ചെയ്ത മഹാ വ്യക്തികളും, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ കാണുന്ന എലീശ, എലിയ പോലെയുള്ള പല കാര്യങ്ങളെയും നമ്മുടെ മുമ്പിൽ നിൽക്കുക, നമ്മൾ നോക്കിയ ദൈവമേ അവരൊക്കെ അങ്ങനെ ചെയ്തു, പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിന് ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിലയുള്ള ജീവിതമാണോ? ഞാനൊരു സാധാരണ ജോലി ചെയ്യുന്നു, ഞാനൊരു സാധാരണ വീട്ടിൽ താമസിക്കുന്നു, ഒരു സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു വ്യക്തിയല്ലേ? ഇതിലൊക്കെ ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ദൈവജനം പറയുന്നത്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സാധാരണ കാര്യങ്ങളെ വെച്ചാണ് ദൈവം പല പാഠങ്ങളും നമ്മളോട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജോലി, നമ്മുടെ ഉറക്കം, ഇതുപോലുള്ള കാര്യങ്ങൾ. റോമാർക്കാർക്ക് ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വചനം, സഹോദരന്മാരെ, റോമൻസ് 12:1, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും അല്ലെ. ഇതിനകത്ത് ഇത് ഞാൻ ഇത് മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിൾ ഉണ്ട്, അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ വളരെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതിങ്ങനെയാണ് പറയുന്നത് മെസ്സേജ് ബൈബിളിൽ, അതിന്റെ റോമൻസ് 12:1 ഇങ്ങനെയാണ് പറയുന്നത്, സോ ഹിയർ ഈസ് വാട്ട് ഐ വാണ്ട് യു ടു ഡു, ഗോഡ് ഹെൽപ്പിംഗ് യു, ടേക്ക് യുവർ എവ്രിതിങ്, ടേക്ക് യുവർ എവറി ഡേ ഓർഡിനറി ലൈഫ്, യുവർ സ്ലീപ്പിംഗ്, ഈറ്റിംഗ്, ഗോയിങ് ടു വർക്ക് ആൻഡ് വാക്കിംഗ് അറൌണ്ട് ലൈഫ് ആൻഡ് പ്ലേസ് ഇറ്റ് ബിഫോർ ഗോഡ് ആസ് ആൻ ഓഫറിങ്. അതിങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ നിത്യജീവിതം കയ്യിലെടുക്കുക, ടേക്ക് യുവർ എവരിഡേ ഓർഡിനറി ലൈഫ്, സാധാരണ ജീവിതം കയ്യിലെടുക്കുക, യുവർ സ്ലീപ്പിംഗ്, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ഭക്ഷണം, ഈറ്റിംഗ്, ഗോയിങ് ടു വർക്ക്, നിങ്ങളുടെ ജോലി, ആൻഡ് വാക്കിംഗ് അറൌണ്ട് ലൈഫ്, നമ്മുടെ സാധാരണ ഡെയിലി കോറസ് അല്ലെങ്കിൽ റുട്ടീൻ ജീവിതത്തിലെ ജീവിതം, ഡെയിലി ജീവിതം, അത് കയ്യിലെടുത്തിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഓഫറിംഗ് ആയിട്ട് വെക്കുക. അതാണ് ദ മെസ്സേജ് ബൈബിള് റോമൻസ് 12:1 ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന, നമ്മുടെ ബൈബിളിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള, നമ്മുടെ ശരീരത്തെ അല്ല ശരീരങ്ങളെ. ദാറ്റ് മീൻസ് ദാറ്റ് നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമാക്കി, ഒരു കോൺസെക്രേറ്റഡ് ഒരു വർക്കാക്കി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാനാണ് പറയുന്നത്. നമ്മുടെ ഡെയിലി കാര്യങ്ങൾ, യുവർ ഈറ്റിംഗ്, ഡ്രിങ്കിങ്, സ്ലീപ്പിംഗ്, കുക്കിംഗ്, സ്റ്റഡിങ്, വർക്കിംഗ്, ഇതെല്ലാം ദൈവത്തിന് മുമ്പിൽ ഒരു ഓഫറിംഗ് ആയിട്ട് വെക്കാനാണ് ദൈവമായ കർത്താവ് അല്ലെ? 12 റോമൻസ് 12:1 നമ്മളോട് പറയുന്നത്. അപ്പം പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വരുന്ന ചിന്ത, നമ്മൾ അല്ലെ ലാസ്റ്റൊന്നുമില്ലാതെ നമ്മൾ അല്ലെ നമ്മൾ വളരെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. അതിൻ്റെയൊക്കെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒരു വിശുദ്ധിയുള്ള ഒരു വർക്കായിട്ട് അല്ലെങ്കിൽ വിശുദ്ധിയുള്ള കാര്യമായിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അത് നമ്മൾ മറന്നു പോകരുത്. കാരണം ദൈവത്തിന് മുമ്പിൽ ഒരു പ്രസാദകരമായ ഒരു കാര്യമാണ് നമ്മൾ 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 നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കണോ വേണ്ടയോ, അതിനുള്ള കോൺസിക്വൻസ് പറയുന്നുണ്ട്. ഭക്ഷണം അല്ലെ, അമിത ഭക്ഷണത്തെ കുറിച്ചും നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ഉറക്കം, ഭക്ഷണം, നമ്മുടെ ജോലി. ഞാൻ ദൈവജനത്തിലാണ് ആധികാരികമായിട്ട് നമ്മൾ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുന്നത്. ആധികാരികമായിട്ട് എത്രയോ എക്സാമ്പിൾസ് ആധികാരികമായിട്ട് ബൈബിളിൽ നമ്മൾ ജോസഫും ഡാനിയലും നോക്കിക്കഴിഞ്ഞാൽ ആധികാരികമായിട്ട് അവരെങ്ങനെ ജോലി ചെയ്തു, അവരുടെ ജോലി സ്ഥലത്ത് അവരെങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ദൈനംദിന കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ ദൈനംദിനമായിട്ട് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ജോലി ചെയ്യുക, കുടുംബത്തിലായിരിക്കുക, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കമനാളി പ്രേരണ ഞങ്ങൾ ചിന്തിച്ചതാണ്, കർത്താവ് ഈ ഭൂമിയിൽ വരികയാണെങ്കിൽ അല്ലെ, കർത്താവ് ഈ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ വരികയാണെങ്കിൽ എന്നെ കാണാൻ വരിക, കർത്താവ് തീരുമാനിക്കുക, ഓക്കെ സനോയി ഒന്ന് പോയി ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലി പേഴ്സണലായിട്ട് ഒന്ന് കാണണം എന്ന് വിചാരിക്കുകയാണ് കർത്താവ് എവിടെയായിരിക്കും വരുന്നത്, എവിടെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? കർത്താവ് ഈ ഭൂമിയിൽ പേഴ്സണലായിട്ട് എന്നെ കാണാൻ വരും, അല്ലെ നിങ്ങളെ ആരെ കാണാൻ വരും, ഏത് സമയത്തായിരിക്കും വരുന്നത്, എപ്പോഴായിരിക്കും വരുന്നത്? എന്റെ വിചാരം കർത്താവ് സൺഡേ വരാൻ സാധ്യത കുറവാണ്. കാരണം സൺഡേ നമ്മളൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് അല്ലെ, അവിടെ വന്ന് നമുക്ക് ചിലപ്പം കർത്താവിന് നമ്മളോട് പേഴ്സണലായി ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കർത്താവ് മിക്കപ്പോഴും വരുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും. കാരണം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, 133 പബ്ലിക് അപ്പിയറൻസ്, അതായത് പരസ്യമായിട്ട് ദൈവം 133 സ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇത് പോയിട്ടുണ്ട്. അത് 133 122 മാർക്കറ്റ് പ്ലേസിലെ കർത്താവ് പോയത്, 122 സ്ഥലത്തും കർത്താവ് ചന്ത സ്ഥലത്ത്, അതായത് സാധാരണ ബിസിനസ് നടക്കുന്ന ആ ഇടത്തിലാണ് കർത്താവ് പോയത്. അപ്പൊ എന്നെ കാണാൻ വരുവാണെങ്കിൽ കർത്താവ് മിക്കവാറും ഇവിടെയുള്ള ഓഫീസിൽ ഒരു 10-12 കർത്താവ് എന്നെ കാണാൻ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവിന്റെ ബൈബിളിലെ പാറ്റേണിൽ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് മനുഷ്യരെ അവരുടെ ജോലി സ്ഥലത്ത് എന്നാണ് പലപ്പോഴും കാണുന്നത്. അതാണ് കർത്താവിന്റെ താഴ്മ. ഞാൻ പലപ്പോഴും ആ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, നമ്മളാണ് കർത്താവ് വന്ന് ഇത്രയും വലിയൊരു വ്യക്തി വരുവാണെങ്കിൽ നമ്മളൊരാളെ വിട്ടിട്ട് പറയും, പത്രോസിനോട് എന്റെ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയാം. കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. കർത്താവ് പത്രോസിന്റെ ജോലി എന്നിടത്ത് അങ്ങ് പോകാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മിക്കപ്പോഴും വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ കർത്താവ് പലരുടെയും വീട്ടിൽ ചെന്നാണ് കണ്ടത് അല്ലെ. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത്, ഈ രണ്ട് സ്ഥലത്തിൽ ഏതെങ്കിലുമാണ് കർത്താവ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പൊ ഈ കർത്താവ് നമ്മുടെ ജോലി സ്ഥലത്തിലോ വീട്ടിലോ വരുന്നെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നോർമൽ വാക്ക് ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റുട്ടീൻ ലൈഫിലാണ് കർത്താവിന് പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്താൽ, അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പല ഡിസിപ്ലിനും മാനേഴ്സും പഠിപ്പിക്കുന്നത്. അവരുടെ നോർമൽ റുട്ടീനിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് അൾട്ടേണിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ അല്ലെ അതിനൊരു ഒരു ഒരു വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് കർത്താവ് നമ്മുടെ നോർമൽ ലൈഫിൽ ഇടപെട്ടുകൊണ്ടാണ് കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും കർത്താവ് ശ്രമിക്കാറ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ഓഫീസിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? ഞാൻ കുറച്ചുനാൾ മുമ്പ് വരെ വിചാരിച്ചെന്താണെന്നറിയോ, എനിക്കൊരു ജോലി ചെയ്യണം, കുടുംബം പോറ്റണം, അതാണ് ഞാൻ ജോലി ചെയ്യുന്നത്, തിരിച്ചു വരുന്നു. പക്ഷേ കൊളോഷ്യൻസ് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു പാറ്റേൺ, അങ്ങനെ ഒരു തത്വം നമ്മൾ ദൈവജനത്തിൽ കാണുന്നില്ല അല്ലേ. അതായത് ഞാൻ ജോലി ചെയ്യുന്നു, അതിനുള്ള സാലറി മേടിക്കുന്നു, തിരിച്ചു വീട്ടിൽ വരുന്നു, അങ്ങനെ ഒരു തത്വമല്ല ദൈവജനത്തിൽ കാണുന്നത്. ദൈവജനത്തിൽ കാണുന്നത് അതിൻ്റെ മൂന്നാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെ, അല്ല 22 മുതൽ 25 വരെ വായിക്കാം. കൊള്ളവശ്യൻ അതെ, ഇവിടെ പറയുകയാണ്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയല്ല, ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെ. കർത്താവിനെ ഭയപ്പെടാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഏരിയ ഇവിടെ പറയുകയാണ്, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യനെന്നല്ല കർത്താവിനെന്നോട് മനസ്സോടെ ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അല്പം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ആ ആറ്റിറ്റ്യൂഡ്, ജോലി ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് തെറ്റായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തിരിച്ചു വരുന്ന എന്നതിലുപരി ഞാൻ ചെയ്യുന്ന ജോലി കർത്താവ് ഏകാഗ്രതയോടെ കർത്താവിനെന്ന പോലെ, കർത്താവ് എനിക്ക് പ്രതിഫലം തരും എന്നുള്ള അർത്ഥത്തിൽ അല്ലെ ചെയ്യാനാണ് ഇവിടെ ദൈവജനം നമ്മളോട് പറയുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ എങ്ങനെ ജോലി ചെയ്യണമെന്നുള്ളതും എപ്രകാരം ചെയ്യണമെന്നുള്ളതും ആധികാരികമായിട്ട് നമ്മളോട് പറയുന്നത് ദൈവജനമാണ്. അപ്പൊ ഇവിടെ അതിന്റെ അർത്ഥം ഈ പ്രോസ്പെരിറ്റി ടീച്ചേഴ്സ് പറയുന്ന പോലെ നിങ്ങളെ ജോലിയിൽ വലുതാക്കുമെന്നുള്ളതല്ല ഇവിടെ പറയുന്നത്, ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ. ഞങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരാറുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ചില കേപ്പബിലിറ്റീസ് അല്ലെ കഴിവ് കുറവുള്ള വ്യക്തികളുണ്ട്, അവരോട് ഞങ്ങൾ പറയാറുള്ളതാണ്, സി നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതല്ലാതെ ഒരു സൂപ്പർമാൻ ആയിട്ടുള്ള ഒരു ജോലി, അല്ലാതെ ഇച്ചിരി കഴിവ് അല്പം ഉള്ളവരെ പോലെ ജോലിയാണ്. അല്ലെ പലപ്പോഴും ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിലൊരാള് ഞാൻ രാവിലെ എന്റെ പൂന്തോട്ടം നന്നാക്കാൻ അല്ലെങ്കിൽ ഒരാളെ വീട്ടിൽ വിളിച്ചാല് അത് രാവിലെ വന്ന് വീട്ടിൽ വന്ന് കുറച്ച് യേശുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വൈകുന്നേരമായപ്പോൾ ഞാൻ ജോലി എന്തെന്ന് ചോദിച്ചു, ഒന്നും ജോലി നടന്നില്ല, ഒന്നും നടന്നില്ല, നമ്മൾ അയാളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നമ്മൾ വിശ്വാസികളെന്ന് പറയുകയും അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ തന്നെ ലോകമനുഷ്യരായ നമ്മൾ അവർ നമ്മളെ നോക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി പോലെയാണ്. അത് ആത്മാർത്ഥതയോടെ ചെയ്തു എന്നുള്ളതാണ്, ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളത് ദൈവത്തിനെന്നവണ്ണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനമായ കാര്യം. അതല്ലാതെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലിയുടെ മഹത്വമോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാളിൽ വളരെ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല അവിടെ പലപ്പോഴും. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ നോക്കാറുണ്ട്, കാരണം അവർ ആത്മാർത്ഥതയോടെ ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ നോക്കുന്നത്. അപ്പം ദൈവവചനത്തിൽ എന്ത് ജോലി ചെയ്യണമെന്നുള്ള തത്വം പറയുന്നില്ല, ദൈവവചനത്തിൽ നമ്മൾ ഏത് ലെവലിലുള്ള ജോലി ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ ദൈവവചനത്തിൽ എങ്ങനെ ജോലി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലായാലും, ഇപ്പം ഇനോ സൗരമാർക്ക് ചിലപ്പോൾ കുക്കിങ്ങും അതുപോലെയുള്ള കുടുംബം വളർത്തുന്ന ജോലിയായിരിക്കും, അവിടെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് വലിയ വീടുണ്ടോ, മനോഹരമായ കിച്ചണുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതിലാണ്. നമ്മൾ ദൈവം തന്നി വെച്ചിരിക്കുന്ന ആ ചുറ്റിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളെ നോക്കുന്നത്. അപ്പം നമ്മുടെ ജോലി ആത്മാർത്ഥതയോടെയും സമയബന്ധിതമായി ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം കർത്താവ് എന്റെ മനസ്സിലുണ്ടാകും, നമ്മളെ ഭയങ്കര അധ്വാനിച്ച് ആത്മാർത്ഥതയോടെ ചെയ്യണ്ടേ, അപ്പൊ നമുക്ക് കൂടുതൽ സമയം ജോലി ചെയ്യണ്ടേ. പക്ഷെ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ദാനിയലിനെ കുറിച്ചാണ്. കാരണം ദാനിയൽ മൂന്ന് കിങ് ഭക്തന്റെ കീഴിൽ, മൂന്ന് രാജാക്കന്മാരുടെ കീഴിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ്. നമ്മൾ ആരും അങ്ങനെയുള്ള ഒരു വ്യക്തികളല്ല. മൂന്ന് രാജാക്കന്മാരുടെ കിങ്ഡത്തിൽ കീഴിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി. ദാനിയലിനെ കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്, അവൻ പതിവ് പോലെ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദാനിയലിന് ഒരു പതിവുണ്ടായിരുന്നു, മൂന്ന് കിങ്ഡത്തിന്റെ കീഴിൽ പ്രൈം മിനിസ്റ്റർ ലെവലിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് സമയമുണ്ടെങ്കിൽ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് സമയമില്ലെന്ന് പറയാൻ എന്ത് ന്യായമാണ് ഉള്ളത്. മനുഷ്യ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, രാത്രി നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞുകൊണ്ടായിരിക്കും രാവിലെ നമ്മൾ എഴുതാക്കാത്തത്. നമ്മൾ ഒരു മണിക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് ജോൺ വെസ്ലിയുടെ ഹോളി ക്ലബിലെ ഒരു വ്യക്തി ചോദിച്ച ചോദ്യം ഇതാണ്. അവരുടെ ഒരു 10-22 ക്വസ്റ്റ്യൻ അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ സമയത്തിന് കിടക്കുന്ന വ്യക്തിയാണ്. ഹോളി ക്ലബിലെ ചോദ്യമാണ്, നിങ്ങൾ സമയത്തിന് കിടക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു 12 മണിക്കൂറോ 16 മണിക്കൂറോ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പലപ്പോഴും നോക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന 9 to 6 hours നമ്മൾ ജോലി ചെയ്യുകയും ബാക്കി സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്, അതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് ഇതാണ്, എന്റെ മുമ്പിലുള്ള ചലഞ്ച് ഇതാണ്. കർത്താവെ, നീ വെച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുകയും അല്ലെങ്കിൽ ആക്കിയെടുത്ത് ആത്മാർത്ഥയോടെ ജോലി ചെയ്യുകയും, കർത്താവ് വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് എനിക്ക് ആത്മാർത്ഥയോടെ ജോലി ചെയ്യുകയും അതിലുപരി ദാവീദ് ഡാനിയേൽ ചെയ്ത പോലെ കർത്താവിന് സുപ്രീം പ്രയോറിറ്റി അല്ലേ? രാജാവ് അല്ലെങ്കിൽ നമ്മുടെ മാനേജർ നമ്മളോട് ദൈവഹിതം അല്ലാത്തത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ദൈവമാണ് അതിന്റെ ഫലം തരുന്നത്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്റെ മനസ്സിൽ വന്നത്, ആർ വി നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിയുടെ കീഴിലാണോ ജോലി ചെയ്തിരിക്കുന്നത്? റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തില് അതിന്റെ 1-ഉം 2-ഉം വചനത്തിൽ എങ്ങനെയാണ് പറഞ്ഞത്? റോമൻസ് 13:1-2, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ. റോമൻസ് 13:1-2, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾ കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോടും മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അല്ലെ, ഇവിടെ പറയുകയാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അതോറിറ്റി അല്ലെ, ഒരു ദൈവം വെച്ചിരിക്കുന്ന നമ്മൾ കീഴടങ്ങിയിരിക്കേണ്ട ഒരു വ്യവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ഓഫീസിലാണെങ്കിൽ എന്റെ ഒരു ബോസുണ്ട് എനിക്ക്, ആ ബോസിന്റെ കീഴിൽ കീഴടങ്ങിയിരിക്കാനുള്ള ഒരു വ്യവസ്ഥ ദൈവജനം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ ബോസിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ ബോസിനോട് ക്ഷമ ചോദിക്കാനുള്ള ബാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഭർത്തബന്ധത്തില്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ബന്ധത്തില്, മക്കള് അപ്പനമ്മമാരുള്ള ബന്ധത്തിൽ, ഇതിലെല്ലാം ദൈവം ഒരു വ്യവസ്ഥ. ഉദാഹരണത്തിന് കൂട്ടായ്മകളിൽ ദൈവം വെച്ചിരിക്കുന്ന എൽഡേഴ്സ്, അതിന്റെ കീഴിൽ ഒരു വ്യവസ്ഥയിൽ കീഴടങ്ങിയിരിക്കാൻ ദൈവം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ആ വ്യവസ്ഥ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമുക്ക് സ്ട്രഗിൾ വരുന്ന ഏരിയാസ് ആണ് അല്ലെ ഈ വ്യവസ്ഥയോട് മറുതലിക്കാൻ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയോട് എതിര് മറുതലിക്കാൻ. എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്, നമ്മുടെ ഓഫീസിൽ പലപ്പോഴും when 2 or 3 people are gathered together, there will be politics. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാണ് when 2 or 3 people are gathered together, there will be gossip. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ചില മീറ്റിങ്ങുകളിൽ ആ ദിവസം മാനേജർ വന്നില്ലെങ്കിൽ എല്ലാവരുടെയും സംസാരം മാനേജറെ കുറ്റം പറിച്ചിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡികമായ ജീവിതത്തിൽ നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെയും നമ്മൾ വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് കീഴടങ്ങിയിരിക്കാൻ ദൈവം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീൻസ് ചെയ്യുന്ന കാര്യങ്ങളും. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്റെ മനസ്സിൽ വന്നത്, ഒന്ന് നമ്മളെങ്ങനെ ജോലി ചെയ്യുന്നു, രണ്ട് നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം അനന്തര ഫലം എന്നുള്ളതെന്ന് പറയുന്നത് ഇതിന് നിത്യതയിൽ വിലയുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്, ഒരു എറ്റേണൽ കോൺസിക്വൻസ് എന്നുണ്ട്. നമ്മൾ എങ്ങനെ ജോലി എന്നുള്ളത് നിത്യതയിൽ നമുക്ക് പ്രതിഫലം തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ കീഴടങ്ങിയിരിക്കുന്നത് നിത്യതയിൽ നമ്മൾ പ്രതിഫലം തരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവമഹത്വത്തിനായി ചെയ്യുന്ന വ്യവസ്ഥയ്ക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കുമ്പോൾ ഇത് എറ്റേണൽ കോൺസിക്വൻസ് അല്ലെങ്കിൽ നിത്യതയിൽ വിലയുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങൾ ആഗ്രഹിക്കുകയും ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ കൊച്ചു ജീവിതത്തിൽ, ദൈവം തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന കൊച്ചു സാഹചര്യത്തിൽ മറ്റുള്ളവർ അയ്യോ ഞാൻ സാധാരണക്കാരൻ, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനാണെന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിത്യതയിൽ അനന്തമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം കർത്താഭൂമിയിൽ വന്നപ്പോൾ നമ്മളോട് സംസാരിച്ചത് അക്കാര്യങ്ങളെ കുറിച്ചാണ്. കോപിക്കരുത് അല്ലേ. അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കർത്താവിന് വിലയിട്ടത്, അതിനെക്കുറിച്ച് വളരെ കാര്യമായി നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങളിൽ ദൈവം ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ, അതിലൂടെ ദൈവം വൻകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.